ദോഷമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടക്കളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെ അതിന്മോട്ട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ട് നാൾ രാജ്യവും ശക്തിയും മഹത്വവും അനേകം നിനക്കുള്ളതാവുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തോളം നീയാവുന്നു. നിന്റെ വൈദ്യഫലമാണ്ട് കർത്താവെ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ളതിനെ ഓടുത്തു പറയുമ്പേ, ബ്രാൻ്റെ അമ്മേ, പാവികളുടെ ആഡ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തീരും ബ്രാനോട് വീക്ഷിച്ചു കൊള്ളണമേ. അമ്മേ, ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ തിരുസന്നിധിയിൽ ചേരുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. ദൈവമേ, അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം. അനുഗ്രഹമായി നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഇന്നത്തെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളുടെ ഈ വർഷത്തെ ക്ലാസുകൾ അവിടുത്തെ കൃപയുടെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്നു. ദൈവമേ, ആവശ്യമായിരിക്കുന്ന ചിന്തകളും പരിശുദ്ധാത്മ കൃപകളും തന്നെ ഞങ്ങളെ താങ്ങി നിർത്തണമേ. ഞങ്ങൾ നിന്നെ കുറിച്ച് പഠിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളിൽ, ഞങ്ങളുടെ ആലോചനകളിൽ ദൈവമേ അവിടുത്തെ സന്നിധിയുണ്ടാകണമേ. യഥാർത്ഥ ജ്ഞാനം അവിടുന്ന് പകരപ്പെടുമ്പോൾ മാത്രമാകുന്നു ദൈവമേ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ആത്മനിറവുള്ളവരാക്കി തീർക്കണമേ. അജ്ഞാനികളായിരുന്ന സ്നേഹന്മാരെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ജ്ഞാനികളാക്കി പ്രകാരം ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ ദിവ്യജ്ഞാനത്താൽ ജ്ഞാനികളാക്കി തീർക്കണമേ. ദൈവമേ, ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ ഹൃദയങ്ങളും അത് ഉരുവാകുവാനും ദൈവമേ അനുഗ്രഹത്തോടെ 30, 60, 100 വരെ ആയിട്ട് ഫലം കായ്പാനും തക്കവണ്ണം ഞങ്ങളെ അവിടുത്തെ സഹായിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും തിരിച്ചെന്നെ ചില ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേടി എന്റെ ബലഹീനത തടസ്സമായിട്ട് നിൽക്കരുതേ. നിന്നെ കേൾക്കുവാൻ, നിന്നെ മനസ്സിലാക്കുവാൻ, നിന്നെ അറിയുവാൻ തക്കവണ്ണം ദൈവമേ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന മനസ്സുകളിൽ സ്വർഗം അവിടുന്ന് ഇടപെടണമേ. അവിടുത്തെ ശക്തിയുള്ളതുകൊണ്ട് ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ആദിമ നൂറ്റാണ്ടിൽ നീ ആത്മാവിനെ പകർന്നതുപോലെ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പകരണമേ. ദൈവമേ, അവിടുത്തെ ജ്ഞാനം കൊണ്ട് നിറയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ക്ലാസ്സുകൾ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ക്ലാസ്സുകൾ അവിടുത്തെ സന്നിധിയിൽ ഓർക്കുന്നു. അവിടുന്ന് ആവശ്യമായിരിക്കുന്ന ആലോചനകൾ അടിയങ്ങൾക്ക് തന്ന് ഞങ്ങളെ ധന്യരാക്കണമേ. ഞങ്ങളുടെ ഈ വർഷത്തെ ക്ലാസ്സുകളെല്ലാം ഓർക്കുന്നു. ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും തരണമേ. ദൈവമേ, ക്ലാസ് എടുക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ അവിടെ ആയിരുന്ന ദൈവമേ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ചേർന്നിരിക്കണമേ. ദൈവമേ, പലവിധമായുള്ള പ്രയാസങ്ങളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. കുടുംബ സമാധാനം ആഗ്രഹിക്കുന്നവരെ ഓർക്കുന്നു. ദൈവമേ, രോഗത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ തരുന്നു. ദൈവമേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ അനുഗ്രഹത്തോടെ വർദ്ധിപ്പാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തന മേഖലകൾ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. ദൈവമേ, അവിടുത്തെ അനുഗ്രഹങ്ങളും നിറവുകളും അനുഭവിച്ചറിയുവാൻ ഞങ്ങളവിടുത്തെ സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ വാഴ്ത്തനമേ, കൃപയിൽ പൊതിയണമേ. അല്പസമയം ഞങ്ങളവിടുത്തെ ശ്രേഷ്ഠ സന്നിധിയിലായിരിക്കുന്നു. നീ ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. അമ്മേ, ഡിസ്ട്രാക്ഷൻ വല്ലതും ഉണ്ടോ ഞാൻ പറയുന്നതിനകത്ത്?
ഇല്ല, പക്ഷെ എല്ലാരും കേറുന്നുള്ള ആ ക്ലിക്ക് കേക്കാം. അത്
പണ്ടില്ലോ,
എനിക്കറിഞ്ഞൂടാ. വേറൊരു സ്വരവും കേക്കുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. അച്ഛന്റെ സ്വരം നല്ലപോലെ കേക്കാം.
തുടങ്ങിക്കോട്ടെ, പ്രാർത്ഥന തുടങ്ങിക്കോട്ടെ.
ത്രിയേക
ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ പുതിയ വർഷത്തെ ഈ ക്ലാസുകൾ ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച മുതൽ നമുക്ക് നോയമ്പ് ആരംഭിക്കുകയാണ്. നമുക്ക് നോമ്പിന്റെ സമയങ്ങളും അനുഗ്രഹരുമായ ദൈവവചനം കേട്ട് ധന്യരാകുവാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമായിട്ടത് നേടുക്കാം. ഞാൻ വെളിപാട് പുസ്തകമാണ് എടുക്കുന്നത്. കഴിഞ്ഞ അതിന് 2 വർഷങ്ങളിൽ 14 ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു. ഈ വർഷം 15 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ദൈവസന്നിധിയിൽ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ പഠിക്കുന്നത് കൊണ്ട് മാത്രം ഇതെല്ലാം അങ്ങ് ഉൾക്കൊണ്ടുവെന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് ഒക്കുകയില്ല. നമുക്കറിയാവുന്നതുപോലെ ഓരോ പഠനത്തിലും നമുക്കിതിനോടുള്ള നമ്മുടെ ആഗ്രഹം കൂടിക്കൂടി വരുന്നെങ്കിൽ ഈ ശുശ്രൂഷ ധന്യമായി എന്ന് ഞാൻ വിചാരിക്കും. അല്പം കൂടി തന്നെ ശ്രദ്ധയോടെ പഠിക്കുവാൻ തക്കുന്ന ഒരു ആത്മാവ്, ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അതായിരിക്കും ഇതുകൊണ്ട് ഈ ക്ലാസ്സുകൾ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇത് ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. കുറച്ചു പേരെങ്കിലും അത് ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നു എന്നുള്ളതും വളരെ ശ്രേഷ്ഠമായിട്ട് ഓർക്കുന്നു. ദേവനമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള പല ഇൻട്രൊഡക്ഷനും ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മുടെ 15-ാം അധ്യായത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. 15-ാം അധ്യായം ഏറ്റവും കുറച്ച് വാക്യങ്ങളുള്ള വെളിപാട് പുസ്തകത്തിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. 8 വാക്യം മാത്രമേ ഉള്ളൂ. വെളിപാട് പുസ്തകത്തെ പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ യേശുമ്പ്രാന്റെ മഹത്വ പ്രത്യക്ഷതയാണ് അതിനകത്തെ ഉള്ളടക്കം. പരൂസിയ, കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ് എന്നുള്ളതാണ് ഇതിന്റെ ഇതിവൃത്തം. പീഡ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്നവർക്ക് ആവശ്യമായിരിക്കുന്ന ധൈര്യവും കൃപയും നൽകുകയാണ് ഗ്രന്ഥകാരൻ ഇതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാട്, സ്വർഗത്തിൽ വാഴുന്നവനുമായ രക്ഷിതാവായ ക്രിസ്തു ലോക സംഭവങ്ങളെ അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ശക്തമായി വെളിപാട് പുസ്തകത്തിൽ പറയും. ദൈവം ജീവനുള്ളവനാ, ദൈവം ജീവിക്കുന്നവനാ, അവൻ ഇന്നും അവന്റെ അധികാരത്തിന് കീഴിൽ പ്രവർത്തന നിരതനായി തന്നെ ലോകത്തിൽ ഉണ്ട് എന്നുള്ളത് ശക്തമായി ലോകത്തോട് വിളിച്ചറിയിക്കുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപാട് പുസ്തകം. യോഹന്നാൻ ഈ മരിച്ച കർത്താവിനെ ഉയർത്തെഴുന്നേറ്റവനായി ജീവനുള്ളവനായി കണ്ടു, അത് ലോകത്തോട് ഘോഷിക്കുകയാണ് വെളിപാട് പുസ്തകത്തിൽ. ഞാൻ ഈ പുസ്തകത്തിന്റെ പൊതുവായിട്ടുള്ള ഡിവിഷനൊക്കെ പറഞ്ഞായിരുന്നു, എന്നാലും ഒന്ന് പറഞ്ഞു പെട്ടെന്ന് പോകാം. 1-ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. 2-ഉം 3-ഉം ചാപ്റ്റർ നമ്മൾ 7 സഭകൾക്കുള്ള ദൂതായിരുന്നു കണ്ടത്. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിലാണ് യുഗാന്ത്യ സംഭവങ്ങൾ. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്യുകയും അതിനെക്കുറിച്ച് വിഹാനിക്കുകയും ചെയ്യുന്നത്. 4 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ, അതിൽ 7 മുദ്രകളെക്കുറിച്ച് 4-ാം അധ്യായം 1 മുതൽ 8-ാം അധ്യായത്തിന്റെ 1 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. 2-ാമതായിട്ട് 7 കാഹളങ്ങളെക്കുറിച്ച് 8-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയും പറയുന്നു. 12-ാം അധ്യായം മുതൽ 14-ാം അധ്യായത്തിന്റെ 20 വരെ മഹാസർപ്പവും കുഞ്ഞാടും, അത് തിന്മയുടെ ശക്തികളും നന്മയുടെ ശക്തിയും തമ്മിലുള്ള പോരാട്ടമാണ്. ശക്തമായിട്ടുള്ള പോരാട്ടത്തെ കുറിച്ച് ഈ വേദപുസ്തകത്തിന്റെ മധ്യഭാഗങ്ങളുള്ള ഈ അധ്യായങ്ങളാണ് പറയുന്നത്. 12, 13, 14 അധ്യായങ്ങളിലാണ് സഭ ഏർപ്പെട്ടിരിക്കുന്ന ഏറ്റവും ശക്തമായ ഈ പോരാട്ടത്തിന്റെ പോരാട്ടത്തെ കുറിച്ച് വിവരിക്കുന്നത്. അതിന്റെ യഥാർത്ഥ ഭാവവും അതിന്റെ അന്തിമ ഫലവും യോഹന്നാൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ അന്തിമ ഫലം എന്ന് പറയുന്നത് ക്രിസ്തു ജയാളിയായിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ നന്മ ആത്യന്തികമായിട്ട് ജയിക്കും, തിന്മയുടെ എല്ലാ അനുഭവങ്ങളെയും തോൽപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. ക്രിസ്തു മരണത്തെ ജയിച്ച് കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ സാത്താൻ പരാജിതനായി എങ്കിലും സാത്താൻ തന്റെ പോരാട്ടം ഇപ്പോഴും തുടരുന്നു. വർദ്ധിത വീര്യത്തോടെ ആ പോരാട്ടത്തിന്റെ അന്തിമ ഘട്ടങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് വെക്കുന്നത്. തനിക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് പരാജയം ഏറ്റുവാങ്ങുവാനായിട്ട് ഒരുങ്ങുന്ന ശത്രു അവന്റെ മരണത്തിന് മുമ്പ് അവന്റെ സർവശക്തിയും എടുത്ത് അന്ത്യ പോരാട്ടം നടത്തുന്നത് പോലെ ദൈവ കൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായ ദൈവജനത്തോട് തീവ്രമായി പോരാടുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഈ മധ്യഭാഗത്ത് പറയുന്നത്. അവിടെ കടലിൽ നിന്ന് കയറി വരുന്ന ഭീകരജീവിയെക്കുറിച്ചും കടലിൽ നിന്ന് വരുന്ന ഭീകരജീവിയെക്കുറിച്ചും ഒക്കെ അവിടെ പറയുന്നുണ്ട്. അതാണ് മധ്യഭാഗത്തുള്ളത്. 44-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ഈ മൃഗങ്ങളുടെ ഭയാനക ചിത്രം അവതരിപ്പിച്ചതിന് ശേഷം ആശ്വാസത്തിന്റെ ഒരു ദൂത് ഈ 14-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിന്റെ സഭയെ നശിപ്പിക്കുവാൻ വൈശാചിക ശക്തികൾക്കോ റോമൻ സാമ്രാജ്യത്തിനോ സാധിക്കയില്ല എന്ന് വളരെ ശക്തമായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. കാരണം സഭ ദൈവത്തിൻ്റെതാ. പത്രോസ് ശ്രീഹാവോട് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നുണ്ട്. അന്ധകാരത്തിന്റെ ശക്തികൾക്ക്, വിനാശത്തിന്റെ ശക്തികൾക്ക് അതിനെ ജയിക്കുവാൻ ഒരു രീതിയിലും സാധ്യമല്ല എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ സഭ ആത്യന്തികമായിട്ട് വിജയിക്കും, പക്ഷെ അതിന് സമയമെടുക്കും. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. കുഞ്ഞാട് രക്ഷപ്പെട്ടവരെ സിയോൺ മലയിൽ ഒരുമിച്ച് കൂട്ടും, അവർ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. വിശ്വാസം ത്യജിച്ചവർക്കും സഭയുടെ പീഡകർക്കും ശിക്ഷാവിധി ഉണ്ടാകും. ആ ശിക്ഷയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ശിക്ഷയുടെ രണ്ട് ദർശനങ്ങളാണ് ഈ 14-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഭാഗം. നമ്മൾ 15-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 15-ാം അധ്യായം ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. 7 മാലാഖമാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഈ 15-ഉം 16-ഉം അധ്യായങ്ങളിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് 7 കലശങ്ങളെ കുറിച്ചാണ്. ഇവിടെ 7 മാലാഖമാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. 7 മാലാഖമാർക്ക് ദൈവക്രോധം നിറഞ്ഞ 7 പൊൻകലശങ്ങൾ ലഭിക്കുന്നു. തുടർന്ന് അവർ അത് അവിശ്വാസികളുടെ ലോകത്തിലേക്ക് ഒഴിക്കുകയും ചെയ്യുന്നു. 7 കലശങ്ങൾ അല്ലെങ്കിൽ 7 ബാധകൾ 7 വീതമുള്ള യുഗാന്ത്യ സംഭവങ്ങളിലെ 3-ാമത്തെ ഗ്രൂപ്പാണ്. 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ, അങ്ങനെ ഉള്ളതിന്റെ 3-ാമത്തെ ഗ്രൂപ്പാണ്. അങ്ങനെ 3 പൂർണ്ണതയുടെ ഒരു ഭാഗമായിട്ടും കാണുന്നുണ്ട്. മുദ്രകൾ പൊട്ടിക്കുന്നതിലൂടെ ദൈവശിക്ഷ വെളിപ്പെടുകയാണ്. കാഹളങ്ങളിൽ കൂടെ അത് പ്രഖ്യാപിക്കുകയാണ്. കലശങ്ങളിൽ കൂടെ അത് നടപ്പാക്കുക. ഇത് 3 അതിന്റെ ഇത്. മുദ്രകളിൽ കൂടെ ദൈവത്തിന്റെ ശിക്ഷ എന്താണെന്ന് ലോകത്തെ അറിയിക്കുന്നു. കാഹളങ്ങളിൽ കൂടെ അത് പ്രഖ്യാപിക്കുന്നു. കലശങ്ങളിൽ കൂടെ അത് നടപ്പാക്കുന്നു. ഒരർത്ഥത്തിൽ 7-ാമത്തെ മുദ്രയുടെ തുടർച്ചയാണ് 7-ാമത്തെ കാഹളം. 7-ാമത്തെ കാഹളം വിളിച്ചറിയിക്കുന്നത് 7 കലശത്തെ കുറിച്ചാണ്. വെളിപാട് പുസ്തകം 11-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ പറയുന്നുണ്ട്, 2 കഷ്ടം കഴിഞ്ഞു, ഇനി 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു. 3-ാമത്തെ കഷ്ടപ്പാടാണ് അവിടെ സൂചിപ്പിക്കുന്ന 3-ാമത്തെ കഷ്ടപ്പാടാണ് 7 ശിക്ഷാകലശങ്ങളെന്ന് ചിന്തിക്കാനായിട്ടൊക്കും. ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ലേവ്യർ 26:18-26 ഭാഗം, Leviticus chapter 26 verses 18 to 24. അവിടെ 7 ശിക്ഷകളെ കുറിച്ചാണ്, 7 മടങ്ങ് ശിക്ഷ, 18-24. ഇതെല്ലാമായിട്ടും നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. ഞാൻ നിങ്ങളുടെ ബലത്തിന്റെ പ്രതാപം കെടുക്കും. നിങ്ങളുടെ ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ ചെമ്പ് പോലെയും ആക്കും. നിങ്ങളുടെ ശക്തി വെറുതെ ക്ഷയിച്ചു പോകും. നിങ്ങളുടെ ദേശം വിളവ് തരാതെയും ദേശത്തിലെ വൃക്ഷം ഫലം കായ്ക്കാതെയും ഇരിക്കും. നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന് എന്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും. അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ വഴികൾ പാഴായി കിടക്കും. ഇവയാൽ നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്ന് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം 7 മടങ്ങ് നിങ്ങളെ ദണ്ഡിപ്പിക്കും. അവിടെ 7 മടങ്ങ് ഉള്ള ശിക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. 3 തവണ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. 7 മടങ്ങ് ശിക്ഷ, 7 മടങ്ങ് ബാധ, 7 മടങ്ങ് ദണ്ഡനം. ഈ ഒരു മുന്നറിയിപ്പിന്റെ
ഒരു പൂർത്തീകരണം എന്ന് വേണം ഈ ശിക്ഷകളെ കാണാൻ. ആ ഒരു രീതിയിൽ തന്നെ ചിന്തിക്കുന്നത് കൊണ്ട് ചിന്തിക്കുന്നതിന് സാധ്യതയുണ്ട്. നമുക്ക് വാക്യങ്ങളിലേക്ക് കടക്കാം. ചാപ്റ്റർ വേഴ്സസ് 1 and 2. And I saw another sign in heaven, great and wonderful. It was 7 angels with 7 plagues, which are the final ones. Because in them, the wrath of God reaches its climax. And I saw what I can only call a sea of glass intermingled with the fire. And I saw standing beside the sea of glass with the harps of God, those who had emerged victorious from their struggle with the beast and with his image and with the number of his name. ഒന്നും രണ്ടും വാക്യങ്ങളാണ്. This chapter contains the awful introduction or preparation for the pouring out of the vials, in which we have a sight of those angels in heaven who were to have the execution of this great task. ഈ വലിയ ടാസ്ക് ഇതിന്റെ ഇത് നടപ്പാക്കുന്നതിന്റെ റെഡിയായി നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. 7 ബാധകളോടുകൂടെ 7 മഹാമാരികളോടുകൂടെ മാലാഖമാർ പ്രത്യക്ഷമായി. ദൈവ ക്രോധത്തിന്റെ അവസാനഘട്ടമായി 7 ബാധയുള്ള 7 ദൂതന്മാർ സ്വർഗത്തിൽ നിൽക്കുന്നത് യോഹന്നാൻ കാണുന്നു. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത അത് അടയാളങ്ങളുടെ പുസ്തകമാണ് അല്ലേ. യോഹന്നാൻ അപ്പോസ്തലന്റെ സുവിശേഷം അടയാളം എന്നുള്ള ഒത്തിരി പ്രാവശ്യം കാണുന്നുണ്ട്, ഇവിടെയും കാണുന്നുണ്ട്. ആൻഡ് ഐ സോ അനദർ സൈൻ ഇൻ ഹെവൻ, ഞാനൊരു അടയാളം കാണുന്നു. ഇവിടെയും ഒരുപാട് പുസ്തകത്തിലും യോഹന്നാൻ തന്നെ എഴുതുന്നത് അവിടെയും ആ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. 12:1 സൂര്യനെ അടിഞ്ഞ സ്ത്രീ മഹാസർപ്പം എന്ന് പറയുന്നത് പോലെ 7 ദൂതന്മാരെ കണ്ടതും അടയാളം എന്നാണ് സൈൻ എന്നുള്ളതാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടയാളം എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ മറ്റു പലതും ഉണ്ട്. അവയുടെ ദൃശ്യരൂപത്തിനതീതമായി മറ്റെന്തോ ഒന്ന് അവിടെയുണ്ട്. യഥാർത്ഥമായത് പുറകിൽ ഒളിച്ചു വെച്ചിരിക്കുക, അതിനെ കാണാനായിട്ട് ഒക്കുന്നില്ല. ഇവിടെ അടയാളം എന്ന് പറയുമ്പോൾ അതിന്റെ ആ ദൃശ്യരൂപത്തിന്റെ അപ്പുറമായ വലിയ അർത്ഥം അതിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ആഴ്ച ഇനിയും എവൻഗെലിയോൻ ഭാഗം വായിക്കുമ്പോൾ അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് കാനായിൽ അത്ഭുതം പ്രവർത്തിച്ചതിന് പറയുന്നത് അവിടെ അടയാളം എന്ന് പറയുന്നത് അത് കൽവറിയിൽ നടക്കുന്ന വലിയ യാഗത്തിന്റെ അടയാളമാണ്. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നത് കൽവറിയിലാണ്. അപ്പം ആ മഹത്വത്തിന്റെ ഒരു പ്രതിബിംബമായിട്ടാണ് കർത്താവിന്റെ അത്ഭുതങ്ങളെ യോഹന്നാൻ എവൻഗെലിയസ്റ്റൻ അതിനെ കാണുന്നത്. ഇവിടെ അടയാളം എന്നാണ്. അപ്പോൾ ഇവിടെ ഇതിന്റെ വേദശാസ്ത്രപരമായ അർത്ഥത്തെ ചോദിപ്പിക്കാനാണ് ഈ മാലാഖമാര് പ്രത്യക്ഷപ്പെട്ടതിനെ അടയാളം എന്നുള്ളത് പറയുന്നത്. ഇവിടെ 7 മാലാഖമാർ 7 ക്രോധകലശങ്ങളുമായി നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം ദുഷ്ടന്മാരെ പൂർണമായും നശിപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. ലോകം ദുഷ്ടതയുടെ മൂർദ്ധന്യാവസ്ഥയില്ല. നമുക്കറിയാം ഇന്ന് ലോകത്ത് കാണുന്ന പല വഷളത്തരങ്ങളും പാപങ്ങളും ഒക്കെ കാണുമ്പോൾ പാപം അതിന്റെ മൂർദ്ധന്യ അവസ്ഥയില്ല. എതിർക്രിസ്തു അതിന്റെ എല്ലാവിധമായിട്ടുള്ള ശക്തിയോടും കൂടെ വിളയാട്ട് നടത്തുന്ന ഒരു ലോകമായിട്ടാണ് നമുക്കിന്ന് ഫീൽ ചെയ്യുന്നത്. കാരണം വഷളത്വം നിറഞ്ഞ ഒരു ലോകമാണ്. അപ്പോൾ ഇവിടെ പറയുന്നു ഇതിനൊരു അന്ത്യമുണ്ട്. എതിർക്രിസ്തു കെട്ടിപ്പടുക്കുന്ന സാമ്രാജ്യം ഈ ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ വെന്തുപോകും. അത് പിടിച്ചു നിൽക്കാൻ ഒക്കുകയല്ല. അൾട്ടിമേറ്റായിട്ട് ദൈവത്തിന്റെ രാജ്യം ലോകത്ത് സംസ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. മറ്റൊരു കാര്യം ഇവിടെ ഹിസ് അറേഞ്ച്മെന്റ് ഇസ് എ ടിപ്പിക്കൽ വേ ഓഫ് ദ വേ ദ അപ്പോക്കാലിപ്റ്റിക് റൈറ്റേഴ്സ് ടെൻഡഡ് ടു അറേഞ്ച് ദർ മെറ്റീരിയൽ ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 7 and 3 and would regard 3 groups of 7 as standing for perfection. അപ്പൊ ഈ അപ്പോക്കാലിപ്റ്റിക് റൈറ്റിംഗ്സിന്റെ ഒരു പ്രത്യേകതയാ, ത്രീ ഗ്രൂപ്പ്സ് ഓഫ് സെവൻ ആർ സ്റ്റാൻഡിംഗ് ഫോർ പെർഫെക്ഷൻ. ഏഴെന്ന് പറയുന്നത് ഒരു പെർഫെക്ഷനാണ്, പക്ഷെ അതിലും ഒരല്പം കൂടി പൂർണ്ണത എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നതിനാ ത്രീ ഗ്രൂപ്പ്സ് വെച്ചുള്ള ഏഴിന്റെ അത് ഇവിടെ കാണാനായിട്ട്. ഹി ഹാസ് ടോൾഡ് ഓഫ് ദി ഓപ്പണിംഗ് ഓഫ് ദി സെവൻ സീൽസ്, സൗണ്ടിംഗ് ഓഫ് സെവൻ ട്രംപറ്റ്സ് ആൻഡ് പോറിംഗ് ഓഫ് ദി സെവൻ ബൗൾസ് ഓഫ് റാത്ത് ഓഫ് ഗോഡ്. അപ്പം മൂന്ന് വീതമുള്ള ഏഴ് വീതമുള്ള മൂന്ന് ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഒരു പെർഫെക്ഷനായിട്ടും ഇതിനെ കാണാനായിട്ട് ഒക്കും. മൃഗത്തെ ജയിച്ചവർ ദൈവത്തിന് സ്തുതിഗീതം പാടി ആരാധിക്കുന്ന ചിത്രം നൽകിയതിനു ശേഷമാണ് ദൂതന്മാരെ പറ്റിയുള്ള വിശദാംശങ്ങളിലേക്ക് യോഹന്നാൻ കടക്കുന്നത്. സഭാംഗങ്ങളെ പീഡിപ്പിക്കുവാൻ മഹാസർപ്പം കടൽപ്പുറത്ത് മണൽമേൽ നിൽക്കുന്നത് പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. പന്ത്രണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം, അവിടെ 12:17 മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതികളിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്ത് മണലിന്മേൽ നിന്നു. അവിടെ സാത്താൻ മഹാസർപ്പ കടലിന്മേൽ നിന്ന്, അതുപോലെ സർപ്പത്തെ ജയിച്ചവൻ സ്വർഗത്തിലെ തീ കലർന്ന പളുങ്ക് കടലിനരികെ നിൽക്കുന്നു. പളുങ്ക് കടലിന്റെ തീ കലർന്ന പളുങ്ക് കടൽ, പളുങ്കുകളിന്റെ നേരത്തെയുമുള്ള പരാമർശം നമ്മളുണ്ട്. അത് 4:6 ഒരുപാട് പുസ്തകത്തിൽ 4:6 പളുങ്ക് കടലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടുത്തെ ഈ പളുങ്ക് കടലിന്റെ പ്രത്യേകത, ഇത് ഇന്റർമിംഗിൾഡ് വിത്ത് ഫയർ, എ നാച്ചുറൽ അഡീഷൻ ഇൻ ദ സർക്കംസ്റ്റാൻസസ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് നോക്കാം. ദ സീൻ ഈസ് ഇൻ ഹെവൻ. ബിഫോർ ജോൺ ടെൽസ് ഓഫ് സെവൻ ഏഞ്ചൽസ് വിത്ത് സെവൻ ബൗൾസ് ഓഫ് റാത്ത്, ഹി ഹാസ് എ പിക്ചർ ഓഫ് ദോസ് ഹു കെയിം ത്രൂ ദ മാർട്ടിർഡം ഓഫ് ക്രൈസ്റ്റ്. They were standing beside the sea, which looked as if it was a flood. We have already seen this, the scene, Revelation 4:6. This time, the glass is intermingled with the fire. ദൈവത്തിന്റെ തീ കലർന്ന പളുങ്ക് നദി എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മള് ഉപ്പുകടലും ചാവുകടലും അറബിക്കടലും ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ പളുങ്ക് കലർന്ന കടൽ എന്ന് പറയുന്നത് ബിയോണ്ട് അവർ ഇമാജിനേഷൻ എന്നുള്ള ഒരു അർത്ഥത്തില്ല. നമുക്ക് ചിന്തിക്കുന്നതിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു 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 അനുഭവമാണ്. ഇവിടെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ശ്രദ്ധാപരമായ ദൂരത്തിന്റെ ഒരു പ്രതീകം ഇവിടെ കാണാനായിട്ട് വെക്കും. കടൽ വിശാലതയുടെയും അഗമ്യതയുടെയും കടല അടയാളമാണ്, ഉന്നയിക്കുലാണ്, അത് വിശാലമായിട്ട് കിടക്കുക. ഒരുപക്ഷെ യോഹന്നാൻ ശ്ലീഹ ഉദ്ദേശിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശ്രദ്ധാപരമായിട്ടുള്ള അകൽച്ച സ്വർഗത്തിലുമുണ്ട് എന്നുള്ളത് തന്നെയായിരിക്കാം. അപ്പൊ ആ രീതിയിൽ അതിനെ കാണുന്നതിന് കഴിപ്പമില്ല. ഇവിടെ അഗ്നി കലർന്ന പളുങ്ക് കടൽ, അത് വിശുദ്ധിയുടെ പ്രതീകമാണ്, ദൈവത്തിന്റെ വിശുദ്ധി, സിംബൽ ഓഫ് ഹോളിനെസ്, ദൈവത്തിന്റെ വിശുദ്ധി. നമുക്കറിയാം അഗ്നിശോധന, അഗ്നി എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെയൊക്കെ പറയുന്നുണ്ട്. അഗ്നി മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നതാ, പൗത്രീകരിക്കുന്നതാ. അഗ്നിശോധന എന്ന് പറയുന്നത് പലവിധമായിട്ടുള്ള ശോധനകളിൽ കൂടെ നമ്മളെ അഗ്നിയിൽ കൂടെ കടത്തിവിട്ട് നമ്മെ വെണ്മയും വിശുദ്ധിയും ഉള്ളവരാക്കി തീർക്കുന്നു എന്നുള്ള ഒരു ഒരു ചിന്ത ഇവിടെ കാണുന്നുണ്ട്. അഗ്നി എന്ന് പറയുന്നത് അത് വിശുദ്ധിയുടെ ഒരു പ്രതീകമായിട്ട് കാണുന്നു. രണ്ടാമതായിട്ട്, ദിസ് ഇസ് സിംബൽ ഓഫ് ജഡ്ജ്മെന്റ്, ദിസ് ഇസ് എ പാസേജ് ഓഫ് ജഡ്ജ്മെന്റ് ആൻഡ് ഫയർ ഇൻ സ്ക്രിപ്റ്റ് ഇസ് ഓഫ്റ്റൻ ദ സിംബൽ ഓഫ് ജഡ്ജ്മെന്റ്, ദൈവത്തിന്റെ ന്യായവിധിയുടെ ചിത്രം. നമുക്കറിയാം പുറപ്പാട് പുസ്തകം 9:24 വാക്യത്തിൽ ദൈവം അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ടു. എക്സോഡസ് 9:24 ഇതേ നിയമത്തിൽ പറയുന്നുണ്ട്, അവൻ മത്തായിയുടെ സുവിശേഷം 3:12 chaff is consumed in the fire, തീയിലിട്ട് കളയും. അപ്പോൾ അഗ്നി എന്ന് പറയുന്ന ജഡ്ജ്മെന്റിന്റെ ഒരു പ്രതീകമായിട്ട് അതിനെ കാണുവാനായിട്ട് നോക്കും. രണ്ട്, തീ കലർന്ന പ്രതി എന്ന് പറയുന്നത് വിശുദ്ധിയുടെ പ്രതീകമാണ്. അവിടെ തന്നെ ജഡ്ജ്മെന്റിന്റെ ഒരു ചിത്രവും നമുക്ക് അവിടെ കാണുവാനായിട്ട് നോക്കും. ഇവിടെ കടലരികെ വിജയികളായി നിൽക്കുന്ന ഒരു ചിത്രം. വിശ്വാസം ത്യജിക്കാതെയും മൃഗത്തെ ആരാധിക്കാതെയും ഇരുന്നവരാണ് ഈ ആളുകൾ. രക്തസാക്ഷി മരണത്തിലൂടെയാണ് അവർ വിജയം കൈവരിച്ചത്. വിജയിക്കുന്നവർക്ക് ലഭിക്കുന്ന അതിശ്രേഷ്ഠമായ അനുഭവത്തെ കുറിച്ച് മുഴുവാട് പുസ്തകത്തിൽ നമ്മൾ 7 അധ്യായ 7 സഭകൾക്കുള്ള ദൂതിൽ പറയുന്നുണ്ട്. വിജയിക്കുന്നവർക്ക് പലത് കിട്ടും, കിരീടം കിട്ടും. എഫേസ്യർക്ക് പറയുന്നുണ്ട് ജീവവൃക്ഷത്തിന്റെ ഫലം അവർക്ക് കിട്ടും. പറുദീസയിലെ ദൈവത്തിന്റെ പറുദീസയിലെ ജീവവൃക്ഷത്തിന്റെ ഫലം കിട്ടും. സ്മുർണായിലെ സഭയോട് പറയുന്നുണ്ട് രണ്ടാം മരണത്തിൽ നിന്നുള്ള സംരക്ഷണം. മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, പുതിയ ഉടുപ്പ് കൊടുക്കും. ഇതൊക്കെ വിശ്വസ്തർക്ക്, വിജയികൾക്കും വിശ്വസ്തർക്കും ദൈവം കൊടുക്കുന്ന വലിയ അനുഭവമായിട്ട് വേദവസ്വം പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് സ്വർഗീയ സേനകളോടുകൂടെ ദൈവ സാമീപ്യം അനുഭവിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ അവർക്ക് ലഭിച്ച അവകാശത്തിന്റെ അടയാളമായിട്ടാണ് കയ്യിലെ വീണകൾ. ഒരു വീണകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സ്വർഗീയ ആരാധനയിൽ അവർക്ക് ദൈവത്തോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുവാൻ, വിശുദ്ധന്മാർക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ അവർക്ക് കിട്ടുന്ന ആ ഭാഗ്യത്തെയാണ്, അവർക്ക് ലഭിക്കുന്ന അവകാശത്തെയാണ് ഈ കയ്യിലെ വീണകൾ പിടിച്ചുകൊണ്ട് അവർ ആരാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നത്. 4:3-4 അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് ദൈവസന്നിധിയിൽ നമസ്കരിക്കും. 3-4 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അവർ പാടുന്ന വിജയഗീതം മോശയുടെ പാട്ടാണ്. The song of Moses. This is the song which Moses sang when the children of Israel had come triumphantly through the dangers of the crossing of the Red Sea. നമുക്കറിയാം അവര് വളരെ അതിശയകരമായി മത്ഭുതകരമായിട്ടാണ് ചെങ്കടൽ കടന്നത്. പിന്നീട് പുറകിലോട്ട് നോക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം, മുന്നിൽ ചെങ്കടൽ, അവർക്ക് ജീവനും മരണത്തിനും ഇടയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ദൈവം അത്ഭുതകരമായി ദൈവം അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവര് അപ്പുറത്ത് ചെല്ലുമ്പോൾ പാടുന്ന പാട്ടാണ് ഈ മോശയുടെ പാട്ട്. ഈ വിജയികളുടെ പാട്ടിൽ മോശയിലൂടെ ആരംഭിച്ച് ക്രിസ്തുവിൽ പൂർത്തിയായ നീതിമാന്മാരുടെ രക്ഷയാണ് സ്തുതിക്കുന്നത്. മോശയിലൂടെ ആരംഭിച്ച് ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷയുടെ നീതിമാന്മാരുടെ രക്ഷയാണ് ഇതിനകത്ത് കാണുന്നത്. ഈജിപ്തിൽ നിന്നുള്ള മോചനത്തിൽ ആരംഭിച്ച് രക്ഷ പദ്ധതിയുടെ പരിസമാപ്തിയാണ് ക്രിസ്തുവിലൂടെ ദൈവജനത്തിന് ലഭിച്ച അന്തിമമായ രക്ഷ. രക്ഷ എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചതാ. ലോകത്തിൽ കഷ്ടതയാകുന്ന ചെങ്കടലിൽ കൂടെ വിശ്വാസികൾ അതിലൂടെ കടന്ന് പുതിയ മോശയായി ക്രിസ്തുവിനെ പിന്തുടർന്ന് സ്വർഗീയ കനാനിൽ പ്രവേശിക്കുന്നതിനെയാണ് ഇവിടെ നന്ദിയോടെ ഓർക്കുന്നത്. നമുക്ക് ഈ ലോകത്ത് കഷ്ടതയുടേതായിട്ടുള്ള ചെങ്കടല് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു വിശ്വാസിയുടെ എയ്യം എന്ന് പറയുന്നത്, അവിടെ ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത് സ്വർഗീയ സിയോനാ. അവിടെയാണ് എല്ലാവരും സിയോനിൽ ചെന്നെത്തുന്നു. ഇവിടെ പറയുന്നുണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ എയിം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം ആ സ്വർഗീയ കനാന്റെ ആ സിയോന്റെ അനുഭവമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. രണ്ടാമതായിട്ട് എച്ച് ബി സ്വെറ്റെ പറയുന്നത് മാർട്ടേഴ്സ് ഹാവ് കം സേഫ്ലി ത്രൂ ദ സീ ഓഫ് മാർട്ടിഡം ആൻഡ് ഹാവ് അറൈവ്ഡ് അറ്റ് ദ ഷോർ ഓഫ് ഹെവൻ. അവരെ ആ തീരത്ത് പ്രത്യാശയുടെ തീരത്ത് അവരെത്തി. It is said that the martyrs have emerged victorious from their contest with the forces of Antichrist. ഈ ലോകത്തിന്റെ ശക്തികളോട് അവരെതിരിട്ട് അവർ വിക്ടോറിയസ് ആയതാ. There is something very significant here. The martyrs died the most savage death and yet they are said to have emerged victorious. ഈ ലോകത്തിൽ രക്തസാക്ഷികളായ മരിച്ചവരുടെയൊക്കെ ജീവിതം നമ്മൾ കേട്ടാൽ വളരെ പരിതാപകരം. ഒത്തിരി കൊടിയ പീഡനങ്ങളിൽ കൂടിയാണ് ഇവരെ ഓരോരുത്തരെയും കടത്തിവിട്ടത്. പക്ഷെ ഈ കൊടിയ പീഡനത്തിൽ കൂടെ അപ്പുറത്ത് ചെന്നിട്ട് അവര് പറയുന്ന ഒരു വിക്ടോറിയസ് ആയെന്ന. ഇറ്റ് വാസ് ദ വെരി ഫാക്ട് ദാറ്റ് ബൈ ബീങ് ഫോൾസ് ടു ദർ ഫെയ്ത്ത് They would have been defeated. അവര് ഈ തിന്മയുടെ ശക്തികളോട് കോംപ്രമൈസ് ചെയ്ത് അവർ ഈ ലോകത്ത് ജീവിച്ചിരുന്നെങ്കിൽ അവർ വിക്ടോറിയസ് അല്ല, അവർ വിജയികളാകുകയല്ല, അവർ തോറ്റവരാ. Again and again the records of the early church describes a day of martyrdom as a day of victory. രക്തസാക്ഷിത്വ ദിനം എന്ന് പറയുന്നത് വിക്ടോറിയുടെ ദിനമാണ്. In the record of the martyrdom of Saint Perpetua എന്ന് പറയുന്ന ആളിന്റെ the day of their victory dawned and they woke from prison to the amphitheater as if they were walking to heaven, happy and serene in countenance. Amphitheaterilayirunnu ee rakshasakshigal visuddhan aalukale okke kondu poi mallayuddham vanya mrugangalumayitte യുദ്ധം നടത്തിയും അതുപോലെ തന്നെ തീ ബന്ധമായിട്ട് കെട്ടിയ എരിഞ്ഞൊക്കെ കൊല്ലുന്ന അവിടെ വെച്ചാ. പക്ഷെ ഇങ്ങനെയുള്ള ഈ തിയേറ്ററുകളിലേക്ക് അവര് പോകുന്നത് സ്വർഗത്തിലേക്ക് അവരെത്ര ആഘോഷമായിട്ട് പോകുന്നവോ അതുപോലെ വളരെ ആഘോഷത്തോടും പ്രത്യാശയോടും കൂടിയായിരുന്നു അന്നത്തെ ആളുകൾ ഈ മരണത്തിന് വേണ്ടി പോകുന്നത്. പുസ്തക പ്രവർത്തികൾ ആയിട്ട് പറയുന്നുണ്ട് രക്തസാക്ഷികളായ എണ്ണപ്പെടുന്നതിൽ അവര് സന്തോഷിച്ചു. ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ അവർ വളരെ പ്രത്യാശയോടെയാണ് ഈ ജീവിതത്തെ അവർ അഭിമുഖീകരിച്ചത് എന്നുള്ളതും നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ജീസസ് സെഡ് ഹൂ ആർ വുഡ് സേവ് ഹിസ് ലൈഫ് വിൽ ലൂസ് ഇറ്റ് ആൻഡ് ഹൂ ആർ ലൂസസ് ഹിസ് ലൈഫ് ഫോർ മൈ സേക്ക് വിൽ ഫൈൻഡ് ഇറ്റ്. തന്റെ ജീവനെ കണ്ടെത്തും. ദ വിക്ടോറിയസ് മാർട്ടേഴ്സ് സിംഗ് ടു സോങ്സ്. They sing the song of the Lamb, which, as we have seen, is the song which they alone could learn. അവർക്ക് മാത്രം അറിയാവുന്ന ഒരു പാട്ടുണ്ട്. They sing the song of Moses, the servant of God. This was the song which Moses sang in the triumph of God after his crossing Red Sea. ഇത് പുറപ്പാട് പുസ്തകം 15 അധ്യായം ഒന്ന് മുതലുള്ള ഭാഗത്ത് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. എക്സോഡസ് ചാപ്റ്റർ 15 വേഴ്സസ് 1-19 ഞാൻ വായിക്കുന്നില്ല. മോശയും ഇസ്രയേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലി എന്ന് പറഞ്ഞ് ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും, അവൻ മഹോന്നതൻ എന്നൊക്കെ പറഞ്ഞ് കുതിരയെ തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉള്ള ആ ഒരു ഭാഗമാണ് അവിടെ കാണുവാനായിട്ട് നോക്കുന്നത്. ഇവിടെ ആ ഒരു പ്രാർത്ഥന നോക്കിയാൽ ആദിമ ക്രിസ്ത്യാനികളുടെ ക്രിസ്തീയ പ്രാർത്ഥനകളുടെ ഒരു മോഡല് അവിടെ നമുക്ക് കാണാനായിട്ട് നോക്കും. ദൈവം മനുഷ്യന് നൽകിയ രക്ഷയും ദൈവത്തിന്റെ മഹത്വവും അംഗീകരിച്ചുകൊണ്ടുള്ളതാണ് അവരുടെ പ്രാർത്ഥനകൾ. നമ്മള് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും നമ്മൾ അതിന്റെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ലോർഡ്സ് പ്രേയറിനകത്തും സ്വർഗവും സ്വർഗരാജ്യവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഭൂമിയും അതിന്റെ ആവശ്യങ്ങളും മനുഷ്യന്റെ ആഹാരവും ആവശ്യങ്ങളും ഒക്കെ നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് യഥാസ്ഥാനം കൊടുത്തു കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ഉണ്മയും ദൈവത്തിന്റെ മഹത്വവും രാജ്യത്വവും അംഗീകരിച്ചിട്ട് വേണം. അതിന്റെ താഴെയാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. രാജാതി രാജാവായതുകൊണ്ടാണ് വിജയികൾക്ക് പ്രതിഫലവും എതിർ ക്രിസ്തുവിന് ശിക്ഷയും നൽകുന്നത്. പല കയ്യെഴുത്ത് പ്രതികളിലും സർവജാതികളുടെയും രാജാവ് എന്നാണ് അവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ സർവാധീശത്വം, അധികാരം നിത്യവും എല്ലാ ജാതികൾക്കും ബാധകവുമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 10:10 ഞാനൊന്നും വായിക്കുന്നില്ല. ഇതൊക്കെ അതിനകത്ത് സർവ്വജാതികളും ദൈവത്തെ സ്തുതിക്കും, അവന്റെ മഹിമയെ വർണ്ണിക്കുമെന്നൊക്കെയാണ് അവിടെയും പാവുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:18-23 ഭാഗങ്ങൾ, അവിടെയും സർവജാതികളും യഹോവയെ നമസ്കരിക്കും എന്നുള്ളത് ഒരു പഴയ നിയമ കൺസെപ്റ്റ് ആണ്. ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ദൈവ സന്നിധിയിൽ ദൈവം പ്രതിഫലം കൊടുക്കുകയും ദൈവം നീതിയോടെ പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് ശിക്ഷകൾ കൊടുക്കും എന്നും ഇവിടെ പറയാനായിട്ട് ഒക്കും. പഴയ നിയമത്തിലെ ധാരാളം ആശയങ്ങൾ കോർത്തുണ്ടാക്കിക്കൊണ്ടാണ് മോശയുടെ ഈ പാട്ട് നമുക്ക് കാണാനായിട്ടൊക്കും. ഇവിടെ മോശയുടെ പാട്ട് അവരുടെ പ്രാർത്ഥനകളിൽ അവരുപയോഗിച്ചിട്ട് വസംഗ് അറ്റ് എവരി സാബത്ത് ഈവനിങ് സർവീസ് ഓഫ് സിനഗോഗ് അറ്റ് എവരി ജൂയിഷ് സർവീസ് ദ റെസൈറ്റൽ ഓഫ് ഷീമ അവരുടെ ക്രീഡ ഓഫ് ഇസ്രായേൽ ആൻഡ് ഫോളോഡ് ബൈ ദ പ്രേയേഴ്സ്. ഇങ്ങനെയുള്ള സ്തോത്രത്തിന്റെ സങ്കീർത്തനങ്ങളും പാട്ടുകളും ഒക്കെ ആയിരുന്നു അവരവരുടെ ശാബത്ത് ദിവസങ്ങളിലൊക്കെ പാടുകയും പ്രാർത്ഥിക്കുകയും കൊണ്ട് ഇരിക്കുന്നത്. ഒന്നാമത് ദൈവത്തിന് സ്ഥാനം കൊടുക്കുക എന്നുള്ള ദൈവത്തിന്റെ സ്ഥാനം കൊടുത്തിട്ട് വേണം നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ ആ ഒരു പ്രാർത്ഥനയുടെ മോഡൽ ഇതിനകത്ത് കാണാൻ ഒക്കും എന്നുള്ളത് എന്റെ ഓർമ്മിക്കുക. ദ സോങ് ഓഫ് മോസസ് കമമറേറ്റഡ് ദ ഗ്രേറ്റസ്റ്റ് ഡെലിവറൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഗോഡ്സ് പീപ്പിൾ ഇസ്രായേൽ ആൻഡ് ദ വിക്ടോറിയസ് മാർട്ടേഴ്സ് ബ്രോട്ട് ത്രൂ ദ സീ ഓഫ് പെർസിക്യൂഷൻ ടു ദ പ്രോമിസ്ഡ് ലാൻഡ് ഓഫ് ഹെവൻ. Sing that song. But the martyrs have their own song. ഇതിനകത്ത് രണ്ട് കാര്യം പ്രധാനമായിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എൻറ്റയർലി കമ്പോസ്ഡ് ഓഫ് കൊട്ടേഷൻസ് ഫ്രം ദി ഓൾഡ് ടെസ്റ്റമെന്റ്. അപ്പം ദൈവത്തിന്റെ വണ്ടർഫുൾ വർക്സും ദൈവം യു അലോൺ ആർ ഹോളി ഓൾഡ് നേഷൻസ് വിൽ കം ആൻഡ് വർഷിപ്പ് ബിഫോർ യു യുവർ റൈച്വസ് ജഡ്ജ്മെന്റ് ആർ മെയ്ഡ് മാനിഫെസ്റ്റ് എന്നൊക്കെയാണ് അതിനകത്ത് പഴയ നിയമത്തിലുള്ള ആ ഒരു കൊട്ടേഷൻ ഉദ്ധരിച്ചുകൊണ്ട് ഈ പാട്ടിനകത്തുള്ളത്. മറ്റൊന്ന് സിംഗിങ് ഓഫ് ദ മോസസ് ഇൻ വിച്ച് ദേ എക്സ്റ്റോൾ ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്സ് വർക്ക് ദൈവത്തിന്റെ പ്രവർത്തികളുടെ മഹാത്മ്യത്തെയാണ് ആൻഡ് ദ ജസ്റ്റിസ് ആൻഡ് ട്രൂത്ത് ഓഫ് ഹിസ് വേയ്സ് ബോത്ത് ഇൻ ഡെലിവറിങ് ഹിസ് പീപ്പിൾ ആൻഡ് ഡിസ്ട്രോയിങ് ദർ എനിമീസ്. They called upon all nations to render unto God the fear, glory and worship due to such a discovery of His truth and justice. There is another thing which must strike anyone about the song of the Triumphant Psalm. There is not one single word in it about their achievement. From beginning to end, the song is lyric. Outburst of greatness of God. ഈ അവരുടെ പാട്ടിനകത്ത് ഞങ്ങൾ ഇന്നത് ചെയ്തു ഇന്നതെല്ലാം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ഒരു ലിസ്റ്റല്ല അവിടെ പറയുന്നത്. അവര് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഈ രക്തസാക്ഷികൾ പാടുന്ന പാട്ടിൽ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചുള്ള വർണ്ണന മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടുള്ള പാട്ടുകളാണ് അവിടെ അതിനകത്ത് കാണുവാനായിട്ട് വെക്കുന്നത്. ആ പാട്ടുകളാണ് അവർ പാടുന്നത്. ദൈവത്തിന് പുകഴ്ച കൊടുത്തുകൊണ്ട് അവരുടേതായിട്ടുള്ള യാതൊരു അച്ചീവ്മെന്റിനെ കുറിച്ച് അവര് പറയുന്നില്ല. ഹെവൻ ഈസ് എ പ്ലേസ് വേർ മെൻ ഫോർഗെറ്റ് ദംസെൽവ്സ് ഓൺലി ഗോഡ് ഇറ്റ് ആർ എച്ച് ചാൾസ് എന്ന് പറയുന്ന ഒരാൾ ഇതിനെ കുറിച്ച് പറയുന്നു, ഇൻ പെർഫെക്റ്റ് വിഷൻ ഓഫ് ഗോഡ് സെൽഫ് ഈസ് ഹോളി ഫർഗോട്ടൻ. ദൈവം, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളത് നമ്മളെ പരിപൂർണമായിട്ട് മറക്കും. നമ്മുടെ താബോർ മലയിലെ അനുഭവവും അത് തന്നെയാണ് കാണുന്നത്. പത്രോസ് അവിടെ മൂന്ന് കുടിലുണ്ടാക്കാമെന്ന് പറയുന്നു, പക്ഷെ അവിടെ പത്രോസിനെ തന്നെ മറക്കുന്നു. ഒന്ന് നിനക്കും ഒന്ന് മോശിക്കൊന്നുമില്ല, അവന് അവരുടെ കാര്യം ഒരു മറക്കുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ പൂർണമായ ഒരു ദൈവ സാമീപ്യം അനുഭവിച്ച് അറിയുമ്പോൾ നമ്മൾ നമ്മളെ പരിപൂർണമായിട്ട് മറക്കും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവിടെ സെക്കൻഡറി ആയിട്ട് പോകും. നമുക്ക് മഹാഭാരതത്തിൽ ഇതിനനുസരണമായിട്ടുള്ള ഒരു കഥ അറിയാം. കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയ സംഭവം. ഒത്തിരി ആവശ്യങ്ങളുമായിട്ട് ഈ ഭഗവാന്റെ സന്നിധിയിൽ ചെന്നു, പക്ഷെ ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എഴുതി വെച്ച ലിസ്റ്റൊക്കെ അങ്ങ് മറന്നു. ഒരു ദൈവഭക്തൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചേർന്നിരിക്കുമ്പോൾ നമ്മെ തന്നെ മറക്കുന്ന, ദൈവമുഖത്വം മാത്രം തിരിച്ചറിയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. 5 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 പാതയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച വെട്ടിയും കൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിലൊന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർ കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ പാത 7 കഴിവോളം ദേവാലയത്തിൽ കടപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. വിജയികൾ മോശയുടെ പാട്ടും കുഞ്ഞാട്ടിന്റെ പാട്ടും പാടി കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരമായ ദേവാലയം തുറന്നതും അതിൽ നിന്ന് 7 വിനാശദൂതന്മാർ പുറത്തു വരുന്നതുമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ ദർശനമായിട്ട് കാണുന്നത്. സ്വർഗീയ കൂടാരത്തിന്റെ ഭൂമിയിലെ പതിപ്പാണ് സാക്ഷ്യ കൂടാരം. നമുക്കത് പഴയ നിയമഭാവത്ത് നമ്മൾ വായിക്കുമ്പോൾ അതറിയാം. മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരമാണ് അത് ഉണ്ടാക്കുന്നതെന്ന്. ദ ടെന്റ് ഓഫ് വിറ്റ്നസ് ആൻഡ് ടെന്റ് ഓഫ് ടെസ്റ്റിമണി, സാക്ഷ്യകൂടവും സമാഗമന കൂടാരവും. ഇസ് എ കോമൺ ടൈറ്റിൽ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഫോർ ദ ടാബർനാക്കിൾ ദ വിൽഡർനസ്. ഇറ്റ് ഈസ് ദെയർ ഫോർ ക്ലിയർ ദാറ്റ് ജോൺ ഈസ് സീയിങ് ദിസ് പിക്ചർ not in terms of Jerusalem temple but in terms of the ancient tabernacle. യോഹന്നാൻ കാണുന്നത് ജെറുസലേം ദേവാലയമല്ല, പഴയ നിയമഭാഗത്തുള്ള സാക്ഷ്യ കൂടാരം, സമാഗമന കൂടാരം. ഇത് രണ്ടും ഒന്ന് തന്നെയാ. ദൈവകൽപ്പന അനുസരിച്ചാണ് മോശ സമാഗമന കൂടാരവും അതിലെ ഉപകരണങ്ങളും ഉണ്ടാക്കുന്നത്. സ്വർഗീയ ദേവാലയം ദൈവം മോശയ്ക്ക് കാട്ടിക്കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ മാതൃക സമാഗമന കൂടാരം പണിതെന്ന് യഹൂദ പാരമ്പര്യം ഇന്നും വിശ്വസിക്കുന്നു. ഇസ്രയേലിന്റെ പുരാതന ദേവാലയത്തിന് സാക്ഷ്യകൂടാരം എന്ന് പേര് വരുവാനുള്ള കാരണം മോശ സീനായ മലയിൽ നിന്ന് കൊണ്ടുവന്ന 2 സാക്ഷ്യ പലകകൾ ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 32:15 ദെൻ Deuteronomy 10:5 സാക്ഷ്യ പലകകൾ ഈ സാക്ഷ്യകൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. Exodus 32:15 and Deuteronomy 10:5. അവസാനത്തെ വാദകൾ ദൈവക്രോധത്തിന്റെ ദൃശ്യ അടയാളങ്ങളാണെന്ന് ഉറപ്പിച്ച് പറയാനാണ് ക്രോധദൂതന്മാർ സമാഗമന കൂടാരത്തിൽ നിന്നും വരുന്നതായി എഴുതിയിരിക്കുന്നത്. അവര് ദൈവത്തിൽ നിന്ന് നേരിട്ട് ദൈവത്തിന്റെ കൽപ്പന കിട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവര് ശ്രേഷ്ഠവും മഹത്വവുമായ വിശുദ്ധമായ ദൈവത്തിന്റെ ദൗത്യത്തിന്റെ അടയാളമായ വിശിഷ്ട വസ്ത്രം അവര് ധരിച്ചിരിക്കുന്നത്. അവരുടെ രാജകീയ പൗരോഹിത്യ ശുശ്രൂഷയെ സൂചിപ്പിക്കാനാണ് മാറിലെ ഉത്തരീയം, മാർപ്പതക്കം. അപ്പം അവര് ദൈവത്തിന്റെ ദൂത് നടപ്പാക്കുവാൻ ദൈവസന്നിധിയിൽ നിന്ന് വന്ന വിശുദ്ധ ദൗത്യത്തിന്റെ അടയാളമായിട്ടാണ് ഈ വിശിഷ്ട വസ്ത്രം അവർ ധരിച്ചിരിക്കുന്നത്. അത് രാജകീയ പൗരോഹിത്യ വസ്ത്രമായിട്ടാണ് നമുക്കതിനെ കാണുവാനായിട്ട് നോക്കുന്നത്. പൗരോഹിത്യ ശുശ്രൂഷയുടെയാണ് ഈ മാർപ്പതക്കം എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് നോക്കും. They are clothed in a shining white robe, and a girl about the breast with a golden girdle. The robes of the angels are symbolic of three things. Their dress is priestly dress. Namada, the dress is priestly dress. The robe of the white fine linen and the gold embroidered girdle about the breast in the dress of the high priest. The high priest might will be called God's representative among men. And these angels came forth as avenging representative of God. Second, their dress is a royal dress. The white linen and high girdle are the garments of princes and kings. And these angels come forth with the royalty of the King of Kings upon them. രാജാവിന്റെ രാജകീയ വസ്ത്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. മൂന്നാമത് their dress is heavenly dress. The young man at the empty tomb of Christ was clothed in a long white garment. കർത്താവിന്റെ കല്ലറയിൽ അധികാലത്ത് കാണാൻ പോയ മറിയ കാണുന്നത് വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാരെ. സെന്റ് മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 5. അപ്പോൾ അത് ദൈവ ഹെവൻലി ഡ്രസ്, മൂന്ന് രീതിയിൽ അത് ഹെവൻലി പ്രീസ്റ്റ്ലി ഡ്രസ്, റോയൽ ഡ്രസ് ആൻഡ് ഹെവൻലി ഡ്രസ് എന്നുള്ള രീതിയിൽ അതിനെ കാണാനായിട്ട് നമുക്ക് നോക്കും. അപ്പോൾ നാല് ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ ഏഴ് പൊൻകലശങ്ങൾ ദൂതന്മാരെ ഏൽപ്പിച്ചു. എട്ടാമത്തെ വാക്യം, ദേവാലയം ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞു. ദൈവസിംഹാസനത്തിന്റെ കാവൽക്കാരായ നാല് കരൂപുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നാല് ജീവികൾ നമ്മൾ നേരത്തെ അതിനെ കുറിച്ച് പറഞ്ഞത്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫോർ ലിവിംഗ് ക്രീച്ചേഴ്സ് ഹു ഹാൻഡ്സ് ദം ദ ബൗൾസ് ഓഫ് വ്രാത്ത് ഓഫ് ഗോഡ്. വെൻ വി വർ തിങ്കിങ് അബൌട്ട് ദ ഫോർ ലിവിംഗ് ക്രീച്ചേഴ്സ് when they first emerged on the scene, Revelation 4:7, and so that the first was like a lion, and the second like an ox, and third like a man, and fourth like an eagle, and that they may well symbolize all that is strongest, bravest, wisest, and swiftest in nature. അങ്ങനെയെങ്കിൽ it is fitting that one of them should hand the bowl of wrath to the seven angels. The bowls of wrath are to be bring disasters in nature to the world, and the symbolism may well be that nature is handling itself to God to serve his purpose. നമുക്കറിയാം ദൈവം ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി പ്രകൃതിയെ ദൈവം ഉപയോഗിക്കുന്നു. ഇവിടെ ഈ ജീവികളെ ദൈവം ഉപയോഗിക്കുന്നു ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി. നമ്മൾ രണ്ടാഴ്ച മുമ്പ് യോനായുടെ പുസ്തകം നമ്മൾ വായിച്ചപ്പോഴും അത് പഠിച്ചപ്പോഴും അതിനകത്ത് അതാ കാണുന്നത്, പ്രകൃതി ശക്തികൾ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരണത്തിന് വേണ്ടി അവിടെ ഉപയോഗിക്കുന്നു. നമ്മൾ അടുത്ത ആഴ്ച വെള്ളം വീഞ്ഞാക്കിയ സംഭവം നോക്കുമ്പോഴും പ്രകൃതി വസ്തുക്കൾ ദൈവത്തിന് ദൈവം ഉപയോഗിക്കുന്നു. അപ്പോൾ ദൈവം ലോകത്തെ ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി സകല സൃഷ്ടജാലങ്ങളെയും ദൈവം ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ ദൈവവാഹകരായി ദൈവത്തിന്റെ ദൂതവാഹകരായി ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അവസാനത്തെ വാക്യത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് മൂപ്പന്മാരും കരൂപുകളും ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ കണ്ടു. ഇവിടെ സ്വർണ്ണ കലശത്തെ പറ്റി ഈ രണ്ട് ഭാഗത്ത് മാത്രമാണ് പരാമർശമുള്ളത്. സ്വർണ്ണ കലശം ദൈവ തേജസ്സിന്റെയും ശക്തിയുടെയും പ്രതീകമായി ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം ഭയങ്കരവുമായ സാന്നിധ്യത്തിന്റെ അടയാളമായി പുകയെപ്പറ്റി പഴയ നിയമത്തിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. ഒന്ന്, സീനായ് പർവ്വതത്തിൽ തമ്പുരാൻ ഇറങ്ങിയപ്പോൾ തീച്ചൂള പോലെയാണ് പുക പൊങ്ങിയത്. എക്സോഡസ് 19 പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 40:34 വാക്യത്തിൽ അവിടെ മരുഭൂമിയിൽ ദൈവതേജസ് സമാഗമന കൂടാരത്തിൽ നിറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. എക്സോഡസ് ചാപ്റ്റർ 40:34. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ മറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. അപ്പോൾ പഴയ നിയമഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ തേജസ്സിനോടൊപ്പം ഇങ്ങനെ ദേവാലയം അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിന്റെ സ്ഥലം പുക കൊണ്ട് നിറഞ്ഞതായിട്ട് ഇവിടെ പലയിടത്തും കാണുന്നുണ്ട്. യേശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. യേശയ്യാവിന്റെ ദർശനത്തിൽ സെറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന അവസരത്തിലും ആലയം പുക കൊണ്ട് നിറഞ്ഞു. 6 യേശയ്യാവിന്റെ പുസ്തകം 6:4 അപ്പൊ യോഹന്നാന്റെ ദർശനത്തിൽ ദൈവത്തിന്റെ ശക്തിയുടെയും ക്രോധത്തിന്റെയും അടയാളമാണ് ഇവിടെ പുക. Psalms 18:8 and Isaiah 65:5. ക്രോധത്തിന്റെയും അടയാളമായിട്ട് യോഹന്നാൻ ഇതിനെ കാണുന്നുണ്ട്. There is a double idea here. There is the idea that the purpose of God will often be clouded to men, for no man can see in the mind of God. And there is the idea that the holiness and glory of God are such that man in his own right can never approach God. അവസാനത്തെ ദൂതന്മാർ ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പോകുന്നു പറഞ്ഞു. 7 ദൂതന്മാർ ബാധ 7 കഴിയുവോളം ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ദൈവത്തിന്റെ വധുതയെ കുറിച്ച് മനുഷ്യന് അറിയാനുള്ളൂ. 7 ബാധകളും കഴിയുവോളം ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. 5 ന്യായവിധികൾ ദൈവത്തെ തടയുവാൻ ആർക്കും സാധിക്കുകയില്ല. ന്യായവിധി എന്ന് പറയുന്നത് ഇവിടെ ക്ലൈമാക്സാ. അപ്പം ആർക്കും കടപ്പാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അതിന് ആ ഒരു ദൈവ പദ്ധതിക്ക് ദൈവ അവസാനം ധാരാളം അവസരം ലോകത്തിന് മനുഷ്യന് കൊടുത്തതാ. അപ്പൊ ഈ ഒരു ന്യായവിധിയുടെ സമയത്ത് ആ തീരുമാനം മാറ്റാൻ മറ്റാർക്കും സാധിക്കുകയില്ല എന്നുള്ളതിന്റെ ഒരു ഉറച്ച ആശയമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് ഒക്കുന്നത്. കാരണം അതിനു മുമ്പ് ധാരാളം അവസരം ദൈവം ലോകത്ത് മനുഷ്യന് കൊടുത്തതാ. പക്ഷെ ന്യായവിധിയുടെ സമയത്ത് ആ സന്ദർഭത്തിൽ ദൈവത്തിന്റെ ആ ന്യായവിധിയെ മാറ്റാനോ മറിക്കാനോ മറ്റാർക്കും സാധിക്കുകയില്ല. ദൈവം ന്യായവിധിയെ കുറിച്ച് തീരുമാനമെടുത്തു കഴിഞ്ഞു, അത് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. ആർ ചാൾസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സീസ് ദിസ് പാസി നോ മാൻ കുഡ് കം ഇൻ ദ ടെമ്പിൾ അണ്ടിൽ ദ സെവൻ പ്ലേസ് ഓഫ് സെവൻ ഓഫ് ദ സെവൻ ഏഞ്ചൽസ് ഹാവ് ബീൻ കംപ്ലീറ്റ്. ഹി സീസ് ഇൻ ദാറ്റ് ദ സിംബോളിക് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് നോ അപ്രോച്ച് ഓഫ് മാൻ ടു ഗോഡ് കൻ ഹോൾഡ് ദ കമ്മിങ് ജഡ്ജ്മെന്റ്. ഇതാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഈ ഭാഗത്ത് പറയുന്ന ആശയം. ദൈവത്തിന്റെ ന്യായവിധിയുടെ ഒരു ചിത്രമാണ് ഈ ന്യായവിധി എന്ന് പറയുന്നത്. ദൈവം ധാരാളം മനുഷ്യന് അവസരം കൊടുത്ത് ഈ അവസരത്തിന്റെ ക്ലൈമാക്സ് ആണ്. ഇനിയും ദൈവത്തിന്റെ ആ തീരുമാനത്തിൽ നിന്നും പുറകോട്ട് മാറ്റുവാൻ മറ്റാർക്കും സാധിക്കുകയില്ല. നമ്മള് ലോകത്തിൽ ജീവിക്കുമ്പോൾ മരണം, ന്യായവിധി, ഇത് രണ്ടും മനുഷ്യൻ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്തിൽ മനുഷ്യന് മരണമുണ്ട്, പക്ഷേ മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട് എന്നുള്ളൊരു ശക്തമായ സന്ദേശം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഭരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. അതായത് നമ്മളിപ്പോൾ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടക്കുകയാണ്. അനുതാപത്തിൻ്റെ വലിയൊരു നോമ്പ് കഴിഞ്ഞു. നമ്മൾ പ്രാർത്ഥനയിൽ കൂടെ ഇനി സമയം ചെലവഴിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റുകളെയൊക്കെ ഓർക്കുവാനും ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനും ദൈവ അനുതാപത്തോട് ദൈവസന്നിധിയോട് ചേർന്നിരിക്കുവാനും തക്കൊന്നുമുള്ള അനുഭവമാണ് നമുക്കുള്ളത്. ഈ ഒരു ചാപ്റ്ററിലെ 8 വാക്യങ്ങളെ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ പറഞ്ഞു. 7 കലശങ്ങൾ എന്ന് പറയുന്നത് 15-16 അധ്യായങ്ങളിലാണ് ഉള്ളത്. മോശയുടെ പാട്ട്, കടല്, വളുങ്ക് കടല് എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഓർപ്പിച്ചു. അവസാനം ദൈവ നീതിയുടെ നിർവഹണമാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ്. ദൈവസന്നിധിയിൽ നീതിയോടുകൂടിയ വിധി ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആ വിധിയിലും ദൈവത്തിന്റെ കരുണ കണ്ടെത്തപ്പെടുവാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കരുണയോടുകൂടിയ ന്യായവിധി കണ്ടുപിടിക്കുവാൻ ദൈവം തന്നെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു.
താങ്ക് യു അച്ഛ. അങ്ങനെ നമ്മുടെ ഈ 1918 ആദ്യത്തെ ബൈബിൾ ക്ലാസ് ആണ് ഇന്ന് കേട്ടത്. അച്ഛൻ വളരെയധികം പാടുപെട്ട് ഈ പ്രിപ്പയർ ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ കുറച്ചു പേരെ കൂടെ അറ്റൻഡ് ചെയ്യാൻ ഒന്ന് വിളിച്ചു പറയുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യണം. നാളെ അതുപോലെ നമുക്ക് വിശുദ്ധ കുർബാനയെ കുറിച്ച് പി സി ജോർജൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ബുക്ക് ഞാൻ എല്ലാവർക്കും ഇമെയിൽ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടാതുണ്ടെങ്കിൽ അത് യൂണിറ്റ് സെക്രട്ടറിമാരൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യോ, ഒന്ന് വിളിച്ചു ചോദിച്ചോ, അവർ നിങ്ങൾക്ക് അയച്ചു തരും. അതിന്റെ 72-116 വരെയുള്ള പേജുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നാളത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് അതൊന്ന് പ്രിന്റ് ചെയ്ത് അതോടുകൂടി ബൈബിളുമായിട്ട് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് കയ്യിലുണ്ടെങ്കിൽ അച്ഛൻ കൂടുതലായിട്ട് നോട്ട്സ് തരും. എങ്കിലും നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് വിശുദ്ധ കുർബാന, എങ്കിലും അതൊന്നുകൂടെ നമ്മൾ പഠിക്കുകയാണ്. എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. നാളത്തെ ക്ലാസ്സിൽ ഇതുപോലെ എല്ലാവരെയും കൊണ്ടുവരണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു എവരി വൺ.
നാളെ ഇതേ സെയിം ടൈപ്പ് തന്നെ ആയിരിക്കും. നമ്മൾ കുർബാനയെ കുറിച്ച് എത്ര പഠിച്ചാലും ഓരോ പഠനത്തിലും നമുക്ക് കൂടുതലായിട്ടുള്ള ശക്തമായ ആശയങ്ങൾ നമുക്ക് കുർബാനയിൽ ലയിച്ചിരുന്ന് ഒരു വലിയ ആരാധനയിൽ സംബന്ധിക്കാൻ നമുക്ക് പ്രാപ്തി നൽകും. അതുകൊണ്ട് കുർബാനയുടെ ക്ലാസ് നമ്മൾ മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. അച്ഛൻ്റെ ക്ലാസ് നല്ല ക്ലാസ്സുകളാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കയറിയവർ ഓരോ ആളുകളെ പോകുണ്ടെങ്കിലും അടുത്ത നാളെ കൂടെ കയറാനായിട്ട് ശ്രമിക്കണം. അത് യൂണിറ്റ് സെക്രട്ടറിമാരും റീജിയണൽ സെക്രട്ടറിമാരും ഉത്തേജം ശ്രദ്ധിക്കണം. ഇത് കയറിയ എല്ലാവരോടും ഈ ഒരു ഉത്തരവാദിത്വം കൂടി ഞാൻ ഏൽപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ പരിണാമത്താൽ ഞങ്ങളെയും കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ള നിന്റെ സ്ലീബായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയിരുത്തിന് ഫലങ്ങളായിട്ട് ഞങ്ങളെ ചുമക്കണമേ. ദൈവമായ കർത്താവേ, നേരോക്കിലുള്ള ആ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ തിരകും കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു, അനുഗ്രഹമായി ഒത്തുചേരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. ദൈവമേ, ഞങ്ങളുടെ ഈ വർഷത്തെ ക്ലാസിന്റെ ദൈവമേ തുടക്കാ ദിവസം ദൈവമേ അനുഗ്രഹമായി ഞങ്ങൾക്ക് അവിടുന്ന് വചനം ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മിനിറ്റായിട്ട് ഫലം കായ്പാൻ തക്കൊണ്ടും സ്വർഗമേ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളെ കൂടുതൽ ആത്മീയമായി ഉയർച്ചയ്ക്ക് കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. അവിടെയായി ഈ ശുശ്രൂഷകൾ സംബന്ധിച്ച് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവമേ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പ്രതിമാട്ടിലും മനോഭാരങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളായിരിക്കുന്നിടത്ത് കൃപ കണ്ടെത്തപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ജോലിയോടുള്ള ബന്ധത്തിൽ വിഷമത അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. പലതുമായിട്ടുള്ള മനോഭാരങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവമേ നീ ഞങ്ങളോട് ചേർന്നിരിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ജീവിതപങ്കാളിയെയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, അടുത്ത ആഴ്ച പരിശുദ്ധ വിലയ നോമ്പിലേക്ക് ഞങ്ങൾ കടക്കുന്നു. ദൈവമേ, ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഈ ധ്യാനങ്ങൾ ഞങ്ങളെ കൂടുതൽ ദിവസന്നിധിയിൽ ചേർത്ത് നിർത്തുവാൻ തക്കവണ് ഞങ്ങളെ അവിടെ നോക്കിയിരിക്കണമേ. ഞാൻ ക്ലാസ് എടുക്കുന്നവരെ ഓർക്കുന്നു, മറ്റുള്ളവരെ പ്രസ്ഥാനത്തെ ദിവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അന്യ തിരുമേനിയെ ദിവസന്നിധിയിൽ ഓർക്കുന്നു, അപ്പം തിരുമേനിയെ ഔസദ്യസ് തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റുള്ള സമാജത്തിന്റെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർക്കാം, റീജിയണൽ സെക്രട്ടറിമാരെ, യൂണിറ്റ് സെക്രട്ടറിമാരെ, സന്തമയാന്റെയും ലിജിയെയും, ഇതിനെ വേണ്ട ക്രമീകരണ മനോജനെയും ദിവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിനെ കുടുംബമായി അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ, എൻ്റെ ആവശ്യങ്ങളിൽ അവിടെ ചേർന്നിരിക്കണമേ, എൻ്റെ വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പങ്ങളുടെ പ്രതിസായി വസിപ്പിക്കണമേ, പരിശുദ്ധന്മാരെ ശുദ്ധിമുറകളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സകലത്തിലുപരിയായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത അനുഗ്രഹമായി ഞങ്ങൾക്ക് ലഭിക്കണമേ, രാത്രി കൃപ കൂട്ടായിരിക്കണമേ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ.
ഓക്കേ, ഗുഡ് നൈറ്റ് ഓൾ, ബൈ.
Thanks.